ബെന്യാമീനായ ശൌലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ, യോവാഷ്, ഗിബാത്യനായ ശെമയാരുടെ പുത്രന്മാർ, അസ്മാവിസിന്റെ പുത്രന്മാർ എസിയേൽ, എലേത്ത്, അനാഖിയർ, യഹു 30 പേരിൽ വീരനും 30 പേർക്ക് നായകനുമായി, ഗിബദ്യനായ ഇസ്മായേൽ, എരിമിയാവ്, യഹസിയേൽ, യോഹാനാൻ, ഗദേശരായ യോസബാദ്, എലുസായി, എരിമോത്ത്, ബേല്യാവ്, ഷെമരിയാവ്, ഹരിഹേരായ ഷെഫത്യാവ്, എൽഖാന, ഷിയാവ്, അസരേർ, കോരഹത്യനായ യോഗസർ, യാഷെബ്യാം, ഗേദറിൽ നിന്നുള്ള യോരാഹാമിന്റെ പുത്രന്മാരായ യോവേല, സബദ്യാവ്, പരിചയും ബുദ്ധവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗേത്തരെ തിരിഞ്ഞ് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു. അവർ സിംഹമുഖന്മാരും മലകളിൽ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. അവരെന്നാൽ തലവൻ ഏസർ, രണ്ടാമൻ ഉപദ്യാവ്, മൂന്നാമൻ ഇരിയാവ്, നാലാമൻ മിഷ്മന്ന, അഞ്ചാമൻ യെരിമ്യാവ്, ആറാമൻ അഥായി, ഏഴാമൻ ഏഴെട്ടാമൻ യോഹാനാൻ, ഒമ്പതാമൻ എൽസാബ്, പത്താമൻ യെരിമ്യാവ്, പതിനൊന്നാമൻ മക്രനായി. ഇവർ ഗാത്യരിൽ പടനായകന്മാരായിരുന്നു. അവരിൽ ചിലർ 100 പേർക്ക് വലിയവനായിരുന്നു, 1000 പേർക്കും മതിയായവർ. അവർ ഒന്നാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓടിച്ച് ചില ബെന്യാമീനിയരും യഹൂദരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റിയെന്നും അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോടുകൂടെ ചേർന്നിരിക്കും. എന്റെ കയ്യിൽ അന്യായമൊന്നുമില്ല, ഇല്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുക്കുന്നില്ലോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 30 പേരിൽ തലവനായ മഹാസിയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദെ, ഞങ്ങൾ നിനക്കുള്ളവർ. ഇശായി പുത്ര, നിന്റെ പക്ഷത്ത് തന്നെ സമാധാനം. നിനക്ക് സമാധാനം, നിന്റെ തുണ ആളുകൾക്കും സമാധാനം. നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനെ കൊണ്ട് പടക്കൂട്ടത്തിന് തലവനാക്കി. ദാവീദ് ഫിലിസ്ത്യരോടുകൂടെ ശൗലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനുഷ്യരിൽ പലരും അവനോട് ചേർന്നു. അവർക്ക് തുണ ചെയ്തില്ലാതാനും ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനായ ശൗലിന്റെ പക്ഷം തിരിയും എന്ന് പറഞ്ഞു. അവനെ ആളയച്ചു അയച്ചു കളഞ്ഞു. അങ്ങനെ അവർ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശെയിൽ നിന്ന് അഹദ്, യോസാബാദ്, എരിയായേൽ, മിഖായേൽ, യോസാബാദ്, എലിഹു, സിൽക്കഥായി എന്നീ മനശ്ശെ സഹസ്രന്മാർ അവനോട് ചേർന്നു. അവരൊക്കെയും വീരന്മാരും പടനായകന്മാരുമായിരുന്നത് കൊണ്ട് കവർച്ച കൂട്ടത്തിന്റെ നേരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യം ആയിത്തീർന്നു. യഹോയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത്. പരിചയം കുന്തുപ്പെടുത്തി യുദ്ധസന്നദ്ധരായ യഹൂദ്യർ 6,800 പേർ. ശിമോന്യരിൽ ശൗര്യമുള്ള യുദ്ധവീരന്മാർ 7,200 പേർ. ജേബിരിൽ 4,600 പേർ. അഹരിയാനിൽ പ്രഭു യഹൂദായ അവനോടുകൂടെ 3,700 പേർ. പരാക്രമശാലികളെ യൗവനക്കാരനായ സാദോക്ക്, അവന്റെ പിതൃഭവനത്തിലെ 22 പ്രഭുക്കന്മാർ, ശൗലിന്റെ സഹോദരന്മാരെ ബെന്യാമീനിൽ 3,000 പേർ. അവരിൽ ഭൂരിപക്ഷം അതുവരെ ശൗൽ ഗൃഹത്തിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നു. എഫ്രമീനിൽ പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ 22,900 പേർ. മനശ്ശെയുടെ പാതിഗോത്രത്തിൽ 18,000 പേർ. ദാവീദിന്റെ രാജാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരുടെ പേരായി കുറിച്ചിരുന്നു. ഇസ്രായേൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞാനമായ തലവന്മാർ 200 പേർ. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിരോധമായിരുന്നു. പൂനെയിൽ യുദ്ധസന്നദ്ധരായി സകലവിധ വിദ്യാഭ്യാസങ്ങളെയും ധരിച്ച് നിരനിരയായി ഐക്യമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50,000 പേർ. നഫ്താലിയിൽ നായകന്മാർ 1,000 പേർ. അവരോടുകൂടെ പരിചയം കൊണ്ടുമെടുത്തവർ 37,000 പേർ. ജനിയരിൽ യുദ്ധസന്നദ്ധർ 28,600 പേർ. ആശേരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ 40,000 പേർ. യോർദാനക്കരെ യുബന്യരിലും ഗാത്യരിലും മനുഷ്യരുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധാദ്യങ്ങളും കൂടെ 120,000 പേർ. അണിനിരന്നപ്പോൾ കഴിയുള്ളപ്പോൾ യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ ഇസ്രായേലിലും രാജാവാക്കേണ്ടതിന് ഏക മനസ്സോടുകൂടി ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമത്യപ്പെട്ടിരുന്നു. അവർ ഇവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ദാവീദിനോട് കൂടെ 3 ദിവസം പാർത്തു. അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടി വട്ടം കൂടിയിരുന്നു. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നത് കൊണ്ട് സമീപവാസികൾ ഇസഹാർ, സെബൂലൻ, നെഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും ഗോവർ കഴുതപ്പുറത്തും കളപ്പുറത്തും അപ്പം, മാവ്, തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിപ്പഴം, മീഞ്ഞ എണ്ണ എന്നിവയും കാളകളെയും വളരാടുകളെയും കൊണ്ടുവന്നു. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകലമായമന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവസഭയോടും പറഞ്ഞത്, നിങ്ങൾ സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നു എങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെ എല്ലായിടത്തുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയക്കുക. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസഭയും പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിര്യത്ത് യരാമിയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രയീമിലെ ശീഹോർ തുടങ്ങി ഹമാത്തി പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരെത്തി. ചെരുവുകളുടെ മധ്യാധിവസിക്കുന്ന യഹോയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹൂദയോട് ചേർന്ന് കിര്യത്ത് യരാമെന്ന വയലിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്തൊരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസ്സയും അശ്യോവും വണ്ടി തെളിച്ചു. ദാവീദ് എല്ലാ ഇസ്രായേലിലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. അവർ കീദോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാള വരേണ്ടത് കൊണ്ട് ഊസാ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ കൈപ്പെട്ടകത്തിലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവരുടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. യഹോവയെ ഛേദിച്ച് ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. ഇതിന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി. ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിലേക്ക് മാറ്റി കൊണ്ടുപോയി. ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. സ്വരാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരരമണ പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആചാര്യമാരെയും അയച്ചു. യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്തും ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിനെ രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യെരുശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് യെരുശലേമിൽ വെച്ച് അവന് ജനിച്ച മക്കളുടെ പേരുകളാവിത് ചമ്മൂവ, ശോബാബ്, നാഥാൻ, സലോമോൻ, ഇസ്ബാർ, എലിശുവ, എൽപലേത്ത് നോഗ, നേഫഗ, യാഫിയ, എലിശമ, ബെല്യാദ, എലിഫെലത്ത്. ദാവീദ് എല്ലാ ഇസ്രായേലും രാജാവായി അഭിഷേകം കഴിഞ്ഞു എന്ന് ഫിലിസ്തീർ കേട്ടപ്പോൾ ഫിലിസ്തീറൊക്കെയും ദാവീദിനെ പിടിപ്പാൻ ചെന്നു. ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്നും ഒഴിഞ്ഞുപോയി. ഫിലിസ്തീർ വന്ന് രഹീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫിലിസ്തീരുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവർ ബാൽപരേസമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എന്റെ ശത്രുക്കളെ എന്റെ കയ്യാൽ തകർത്ത് കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ തെരാസിൻ എന്ന് പേർ പറഞ്ഞു വരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടേച്ചു പോയി. അവയെ തീയിലിട്ട് ചുട്ടുകളയാൻ ദാവീദ് കൽപ്പിച്ചു. ഫിലിസ്തീർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട്, അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞ് ബാഖാവൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടക്ക് പുറപ്പെടുക. ഫിലിസ്തീരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അവർ ഗിബിയൻ മുതൽ ഗരേസർ വരെ ഫിലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവരോടുള്ള ഭയം സർവ്വജാതികൾക്ക് വരുത്തുകയും ചെയ്തു. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അനവനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലീവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെല്ലാം ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്കും എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലീവ്യരെയും കൂട്ടിവരുത്തി. കെഹാത്യരിൽ പ്രധാനിയായ ഊരിയായേലിനെയും അവന്റെ സഹോദരന്മാരായ 120 പേരെയും മര്യാദയിൽ പ്രധാനിയായ ആസായയെയും അവന്റെ സഹോദരന്മാരെന്ന 220 പേരെയും ദർശന്യരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ 130 പേരെയും എലീസാഫാന്യരിൽ പ്രധാനിയായ ഷെമയ്യാവെയും അവന്റെ സഹോദരന്മാരിൽ 200 പേരെയും ഹെബ്രോനിൽ പ്രധാനിയായ എലിയായലും അവന്റെ സഹോദരന്മാരായ 80 പേരെയും ഉസിയല്ലരിൽ പ്രധാനിയായ അമിനാദാബിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കെയും അബ്യാഥാരിനെയും ഉരിയൽ ആസായാവ് യോവേൽ ഷെമയ്യാവ് എലിയേൽ അമിനാദാബ് എന്നീ ലേവ്യരെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ വിദർഭങ്ങളിൽ തലവന്മാരല്ലോ? നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്നതുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവീൻ. ആദിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്തതായതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത്. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ടു ചുമന്നു. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാന്യരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദമുച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ സിരിയഖാവിന്റെ മകനായ സാഫിനെയും അവരുടെ സഹോദരന്മാരായ മിര്യാദിൽ ഊഷായാവിന്റെ മകനായ ഇദാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിൽ തങ്ങളുടെ സഹോദരന്മാരായ സഖരിയാവ് ബെൻ ജാബിസേൽ ഷെരിമാരോത്ത് യോഹിയേൽ ബുന്നി എലിയാബ് ബനാന്യാവ് മസിയാവ് മധിയാധ്യാവ് എലിഫെക്ഷേലു നിക്ലോവിയാവ് ഓബാബേദോം ഇനിയേൽ ഇയേൽ എന്നിവയുടെ വാതിൽ കാവൽക്കാരായും നിയമിച്ച സംഗീതക്കാരായ ഹേമാനും ആസാഫും നേഥാനും താമരം കൊണ്ട് കൈത്താളങ്ങളെയും സഖരിയാവ് അസിയേൽ ഷിമിരാമോത്ത് യഹിയേൽ ഉന്നി എലിയാബ് മയസേബ് ധനയാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകൊണ്ടും വീണകളും ധ്വനിപ്പിച്ചുമാനും മിഥിയാവ് എലിഫെലേഹു നിക്ലയാവ് ഓപദേദവും ഹിയേൽ അസസ്യാവ് എന്നിവർ ശമീനെതിരാഗത്തിൽ കിന്നരം കൊണ്ടും വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിരാജകനായിരുന്നു. അവൻ അതിൽ സമർത്ഥനായിരുന്നു. ബഖരിയാവും എൽക്കാനയും പട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു. ഷെബന്യാവ് യോശഫാത്ത് നിധനേൽ അമാസായി സഖരിയാവ് ബനായാവ് എലയാസർ എന്നിവ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതി. ഓബേദ് ഏദവും ഇഹിയാവും പട്ടകത്തിന് വാതിൽക്കാവൽക്കാരായിരുന്നു. ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ 7 കാളകളെയും 7 ആടുകളെയും കൊറ്റന്മാരെയും യാഗം കഴിച്ചു. ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യറൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹകപ്രമാണികളായിരുന്ന കനന്യാവും ക്ഷണപടം കൊണ്ട് ഉള്ള അങ്കി ധരിച്ചു. ദാവീദ് ക്ഷണം കൊണ്ടുള്ള എഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രായേലിലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തുര്യങ്ങളുടെ കൈത്താളങ്ങളോടും ധ്വനിയോടും കൂടെ കിന്നരവും വീണയും വായിച്ചും കൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിന്റെ മകളായ മീഖൽ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് മൊത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് മഹായാഗവും സമാധാനയാഗങ്ങളും കഴിച്ചതിന് ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിന് ഓരോ പുരുഷനും സ്ത്രീക്കും ആളും നിന്നൊരപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ദേവരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആഫാസ് തലവൻ, രണ്ടാമൻ സഖര്യാവ്, പിന്നെ ഈഗിയേൽ, ഷെമീരാമോത്ത്, യഹിയേൽ, മദഖ്യാവ്, ഇലിയാബ്, ബെനായാവ്, ഓബേദ് ഏദോം, ഈയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം കൊട്ടി. പുരോഹിതന്മാരായ ബെനയാവും യഹസിയേലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു, അവന്റെ നാമത്തെ ആരാധിപ്പീൻ, ജാതികളിടയിൽ അവന്റെ പ്രവൃത്തി അറിയിപ്പീൻ, അവന് പാടി കീർത്തനം ചെയ്യുവീൻ, അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പീൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. തന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ, അവന്റെ പ്രധാന്മാരായ യാക്കോബുത്രന്മാരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ, അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവന്റെ വചനം ആയിരം തലമുറയോളം, അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. അബ്രഹാമോടും അവൻ ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിന് ശാശ്വത നിയമമായും ഉറപ്പിച്ചു. ഞാൻ നിനക്ക് അവകാശമായി കാനാൻ ദേശത്ത് തരുമെന്ന് കൽപ്പിച്ചു. നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളായിരിക്കുമ്പോഴും അവൻ ഒരു ജാതിയായി വിട്ടു മാറിയ ഒരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ടു മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവൻ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത്, എന്റെ അഭിഷിക്തന്മാരെ തുടരരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത്, സർവഭൂസിവാസികളെ യഹോവയ്ക്ക് പാടുവീൻ, നാൾക്ക് നാളെ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ, ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെ മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പീൻ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവദേവന്മാരിൽ അതിഭയങ്കരമല്ലോ. ജാതികളും സകലന്മാർ വിഗ്രഹങ്ങൾ അത്രേ. യഹോവയോ ആകാശത്തെ ചമച്ചവൻ. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ ഹോയ്ക്ക് കൊടുപ്പീൻ, ഹോയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ. സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക, ഭൂതലവും കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമായിരിക്കുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവാഴ്ന്നും ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ, സമുദ്രവും അതിന്റെ പൂർണ്ണതയെ മുഴങ്ങട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങളെ യഹോവയ്ക്ക് മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ല ബലനല്ലോ അവന്റെ ദേ എന്നേക്കുമുള്ളത്. നമ്മുടെ രക്ഷയായ ദൈവമായി ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കണമേ എന്ന് പറവീൻ. ഇസ്രായേലിൽ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകല ജനവും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേദിയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടന് ആസാഫിനെ അവന്റെ സഹോദരന്മാരെയും ഓബാദ് എദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യഹൂലിന്റെ മകനായ ഓബേദ് എദോമിനെയും ഹോദയെയും വാതിൽക്കാവൽക്കാരായും നിരത്തി. പുരോഹിതനായ സോദക്സിനെ അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബിയോനിലെ പൂജാഗിരികളിൽ യഹോവയ്ക്ക് തിരുനിവാസത്തിന് മുമ്പിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിത്യപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠങ്ങളിൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ, യദൂലൻ തുടങ്ങി പേർവിരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അവരോടുകൂടെ ഹേമാനെയും യദൂധയനെയും കാഹളം, കൈത്താളം എന്നിവ ദൈവസംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു. യദൂദിന്റെ പുത്രന്മാർ വാതിൽക്കാവൽക്കാരായിരുന്നു. പിന്നെ സർവജനവും ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് പോയി. ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കുന്ന കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ട് അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലൽക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടതിന് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരാലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യാശുവന്മാരിൽ ആരെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകിയാൽ നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്നാൽ, സൈന്യങ്ങളുടെ യഹോവയെ പ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആളുകളെ നോക്കുമ്പോൾ തന്നെ എടുത്ത് നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെയിരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമവും ഞാൻ നിനക്കുണ്ടാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ വന്ന് ഇളകാതെ മണ്ണോവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കി കാലത്തൊക്കെയും ഇനി ദുഷ്ടന്മാർ അവരെ ചെയ്യിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ചില ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ഒരാലയം പണിയും, ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നീ എന്റെ മുൻവാഴ്ചക്കാരോട് ഞാൻ എന്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ അവനെ എന്റെ ആലയത്തിലും എന്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവുമെല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു, പറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് മുസ്ലിം ഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ തമ്പുരാന്റെ കൃപാദ്യങ്ങൾ ശിരസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും സമർപ്പിക്കുന്ന ഗീതങ്ങളും ആരാധനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരത്തക്കവണ്ണം ഒരു ബുധനാഴ്ചയോടെ നമ്മളെ കൂട്ടി വരുത്തിയ തമ്പുരാന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇനിയും ആരാധനയും സ്നേഹവും സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഗുരുനാഥനും അതുപോലെ തന്നെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയുമായ ഡോക്ടർ മാത്യൂസ് പാർ സേവരസ് വരസ് കൊണ്ടാണ്. വല്ലപ്പോഴും ഒക്കെ പിതാക്കന്മാരുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയും, പ്രത്യേകിച്ച് ഇതിനെ നേർന്നു നൽകുന്ന ഞങ്ങൾക്കൊക്കെ ഒരു ആത്മീയ ഊർജവും ശക്തിയും ആത്മവിശ്വാസവും പകരുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്ന് സേവരസ് തിരുവനത്തിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ധന്യമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാരഥി കൊണ്ട് നടക്കുന്ന വന്യ മാമനച്ചൻ, വന്യ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, എല്ലാ വൈദിക സുരേഷയും അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാനും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും കൂടെ ഈ ശുശ്രൂഷയുടെ പങ്കാളിയാകുവാൻ ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 80-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 80-ാമത്തെ ഗീതം, എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നൊന്നും മതിയായവൻ. ആരെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ യേശു നല്ലവൻ എന്ന് യേശു പാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഹൃദയത്തെ ക്രിസ്തു സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. ഈ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂലതകളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നാം ആശ്വാസം കണ്ടെത്തുന്ന ഒരു ധീരമായ നാമമാണ് നമ്മുടെ കർത്താവിന്റെ. നമുക്ക് ഏറ്റുപാടാം, ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിലും ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കണ്ണുനീരോടെ ഞാൻ അന്വേഷിക്കുമ്പോൾ, ഹൃദയവേദനയോടുകൂടി ഞാൻ നിലവിളിക്കുമ്പോൾ എന്നെ സ്വാന്തനിപ്പിക്കുന്ന ആ വലിയ ശക്തി, ആ വലിയ കരങ്ങളെ ഏറ്റുപാടത്തക്കവണ്ണം എന്റെ നാവുകളെ എന്റെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന്. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്തെന്നും മതിയായവൻ.
എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വന്മയാസങ്ങളിൽ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
നിന്റെ കൽപ്പനകളാചരിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങളോടും സൽക്രിയകൾ ചെയ്യണമെന്നും ഞങ്ങളുടെ കൈകളെയും ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കാലച്ചുവടുകളെ തിരുവചന പ്രകാരം ഞങ്ങൾ ജീവിതങ്ങളെ നിന്നെക്കുറിച്ച് ഓർമ്മയിലും ഉറപ്പിക്കണമേ. ഞങ്ങളുടെ വാഹികളെയും അതരങ്ങളെയും നിന്റെ മാതൃശബ്ദങ്ങൾക്കായി കാത്തുകളയണമേ. നിന്റെ സത്യോപദേശത്തെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കുകയും നിന്റെ കുറവയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. ആയത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് തന്നെ
സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രഭാതം നമ്മൾ പങ്കിടുന്നത്. ഞാൻ നേരത്തെ ആർത്തിച്ചതുപോലെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഈ പ്രാർത്ഥന അതിനെപ്പോഴൊക്കെ ശക്തി ശോഷിച്ചു പോകുന്നെന്ന് മനസ്സിൽ ഒരു പ്രയാസം തോന്നുമ്പോഴാണ് വളരെ വിചാരിതമായി ആദരിക്കപ്പെടുന്ന ഏതെങ്കിലും പിതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാവുന്നത്. കണ്ടുപോ അഭിയുന്ന തിരുമനസ്സുകൊണ്ട് അമേരിക്കയിൽ വന്ന അവസരത്തിൽ ഞാൻ ഇതുപോലെ അപേക്ഷിച്ചിരുന്നു, തിരുമേനി ഏതെങ്കിലും ഒരു ബുധനാഴ്ച തിരുമനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം. തിരുമേനി ഇങ്ങോട്ട് കഴിച്ചു, ഞാൻ ഭീഷണി വരുന്നൊരു സമയമുണ്ട്. അപ്പൊ എല്ലാവരെയും കണ്ടുകൊണ്ട് പള്ളിയിൽ വന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ കൂടുതൽ സന്തോഷമാകും. ആയതും പ്രകാരം ഇന്നത്തെ ദിവസം അഭിയുന്ന തിരുമനസ്സിന്റെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. തിരുവേനി പള്ളിയിൽ സത്യസമയത്ത് എഴുന്നള്ളുകയും ഈ ശുശ്രൂഷയിൽ പങ്കാളികൾ ആകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുതൽ ആവശ്യമില്ല. അഭിയുന്ന സേവർ തിരുമേനിയെ ഏത് സമയത്ത് തിരുമേനി ഈ അമേരിക്ക സന്ദർശിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴൊക്കെ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷ സന്തോഷത്തോടുകൂടി നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. തിരുമേനി കണ്ടനാട് വെസ്റ്റ് ഭദ്രാപുരത്തിലെ മത്രാപൂരത്തെയാണ് നേരത്തെ അർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഗുരുനാഥനാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ വഴികാട്ടിയുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. തിരുമേനിയുടെ തിരുമേനിയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും തിരുമേയുടെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യമായ ചില ആത്മീക പ്രേരണകളും ഒക്കെ ഞങ്ങളെ കൂടുതൽ കുറെ കൂടെ ആത്മീയതയിലേക്ക് ഉള്ള ഒരു വഴികാട്ടി എന്നുള്ള ഒരു വലിയ സത്യം കൂടെ ഉള്ളിൽ ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഏതാണ്ട് 8-10 വർഷമായിട്ട് നമ്മൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മനസ്സിന് ഒരു പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഉള്ള ആളുകൾ ഈ ശുശ്രൂഷയിൽ അച്ഛാ ഞങ്ങൾ കയറാറുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഷിക്കാഗോയിൽ മീറ്റിംഗിന് പോയപ്പോൾ ഒരുപാട് ആളുകൾ ഈ ശുശ്രൂഷയുടെ മഹത്വത്തെ പറ്റി പറയുകയുണ്ടായി. ചില ആളുകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൃത്യമായിട്ട് അലഹാരം വെച്ച് ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴാണ് ഇത് ഒരു വലിയ ഒരുപാട് ആളുകൾ വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാണുന്ന വലിയൊരു സംഗതിയാണെന്നുള്ള ഒരു സന്തോഷം. പക്ഷെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതൊക്കെ തന്നെയാണ് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. ഏതായാലും അത് കൂടുതൽ നന്മയിൽ വളരുവാൻ തക്കവണ്ണം ദൈവത്തമ്പുരാൻ ഇടയാക്കട്ടെ. ഇതുപോലെ അഭിയുടെ സേവനത്തിനു പോലുള്ള പല തിരുവേനും പിതാക്കന്മാരുടെ ഒക്കെ സ്ഥാനത്ത് കൂടുതൽ ഈ പ്രാർത്ഥനയ്ക്ക് കൂട്ടാനേക്ക് ശക്തി പകരുകയും ഇപ്പൊ കേൾക്കുന്ന അനേകം ആളുകൾക്ക് പിതാക്കന്മാരുടെ ഒക്കെ നല്ല വാക്കുകളും അനുഗ്രഹങ്ങളും അവർക്കും ഒരുപാട് പ്രതീക്ഷയും സന്തോഷം പകരും എന്നുള്ളതില് സംശയമൊന്നുമില്ല. ഇവിടെ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. പലപ്പോഴും ഈ കൂട്ടായ്മയിൽ കൂടിയൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ദൈവസാന്നിധ്യ ബോധം, ആ ബോധം കൂടുതൽ യഹോവയെ അന്വേഷിക്കുവാനും, അങ്ങനെ യഹോവയെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ എത്ര തന്നെ പ്രതികൂലങ്ങളാണെങ്കിലും ആ പ്രതികൂലതകളെ മാറി ഹൃദയങ്ങളുടെ അഗാധങ്ങളിൽ പറഞ്ഞു കിടക്കുന്ന നൊമ്പരങ്ങളെ വേദനകളൊക്കെ അകറ്റി സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒരു മാനസിക അനുഭൂതിയിലേക്ക് വളരെ നന്മയിൽ പിടിച്ചുയർത്തുവന്ന കോണം ആ ദൈവകരങ്ങൾ നമ്മളെ സ്പർശിക്കും, നമ്മളെ സഹായിക്കും. ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ആ ഒരു വലിയ സാധ്യതയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥനയിൽ കൂടി, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൂടി കൂടുതൽ കൃപകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് ഈ ആഴ്ചയിൽ പ്രാമാണികളോട് ഓർക്കാനുള്ള ഒരു സംഗതി, തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ദീർഘകാല മെത്രാപ്പോലത്തെ സേവനം അനുഷ്ഠിച്ച് സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് ആയിരുന്ന അഭിയുടെ ജീവർഗീസ് മാർ ജി എസ് കോറോസ് മെത്രാപ്പോലത്തയുടെ 20-ാം ഓർമ്മയാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് സ്വാമി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഈ സഭയുടെ കഴിഞ്ഞകാല വളർച്ചയിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവ് തന്നെയാണ് അഭിയുടെ ജി എസ് കോറോസ് തിരുവേണി. വളരെ സഭയുടെ വിശ്വാസത്തിലും സഭയുടെ ആത്മീക ഭൗതികമായ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അത്തനവധിയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെ സ്മരണ ഈ ഈ സഭയ്ക്കും ഇതിലെ വിശ്വാസികൾക്കും എപ്പോഴും കാവലും കോട്ടയുമാണ് എന്നുള്ളത് സംശയവുമില്ല. വളരെ ഭക്തിപൂർവ്വം ആ പിതാവിനെ ഈ സമയത്ത് ഓർക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മ അനുസ്മരിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ ഗീതം അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ ഗീതം സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിരുന്നു. ആ പഴയ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ ഗീതം
സാധുവെന്നെ കൈവിടാതെ Thank you.
സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ വർഷങ്ങളായി ഈ ഭദ്രാസനത്തിൽ വരുമ്പോഴെല്ലാം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം സംബന്ധിക്കുവാൻ ദൈവം ഇടയാക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും ഇവിടെ വന്നെത്തുവാനിടയായി ദൈവം അപ്രകാരം ഒരവസരം ഒരുക്കിത്തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വളരെ പ്രസിദ്ധമായ ഈ വേദഭാഗം അനേകം പ്രാവശ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിൽ ലോകത്തിന് മുഴുവനും സമാധാനം ആശംസിച്ച രണ്ട് സന്ദർഭങ്ങളാണുള്ളത്.
ഒന്നാമത്തത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളത് കർത്താവിന്റെ ജനനത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന സ്വർഗീയമായ സന്ദേശമാണ്. 2-ാമത്തെ സന്ദേശം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉയർപ്പിന്റെ സന്ദേശവും നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക മഹത്വം വെളിപ്പെട്ട 2 സന്ദർഭങ്ങളാണ് കർത്താവിന്റെ ജനനവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും. ഈ 2 സന്ദർഭങ്ങളിലും നമുക്ക് ആശംസ കർത്താവ് നൽകുന്നത്, ദൈവികമായ ആശംസ നൽകുന്നത് ഉയർപ്പിന്റെ ആ സന്ദേശം നമുക്ക് നൽകുന്നതും സ്വർഗീയമായ സമാധാനത്തെ സംബന്ധിച്ചാണ്. ഈ സമാധാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് കർത്താവ് ആശംസിക്കുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശ്യം എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് കർത്താവിന്റെ ഈ സമാധാനം നമുക്കുണ്ടാവേണ്ടത്? എല്ലാ വിശുദ്ധ കുർബാനയിലും ഏവങ്കേലിയൻ വായിക്കുന്നതിന് മുമ്പും ഏവങ്കേലിയൻ വായിച്ചതിന് ശേഷവും പുരോഹിതൻ നമുക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും പട്ടംകുട ശുശ്രൂഷയിലും പള്ളികൂതാശയിലും എന്നുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലെല്ലാം കാർമ്മികൻ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ദൈവികമായ മഹത്വത്തിന്റെ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ആ ദൈവിക മഹത്വം നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ആശംസിക്കുന്നതാണ്. അപ്രകാരം അനേക പ്രാവശ്യം ഈ ദൈവിക സമാധാനം സ്വീകരിച്ചവരാണ് നമ്മൾ, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇത് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ദൈവിക സമാധാനം എന്നും നമുക്ക് അത് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കഴിയുന്നുണ്ടോ എന്നുള്ളതായ ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവിക സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്? അതിനുള്ള മാർഗം എന്താണ്? 3-4 കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓർമ്മിപ്പിക്കുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. 1-ാമതായിട്ട് പുതിയ നിയമ പിതാക്കന്മാർ യേശുവിന്റെ ദൈവിക സമാധാനം ആശംസ കേട്ടപ്പോൾ ആ സമാധാനം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. അതിന് കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തിരുസാന്നിധ്യം അവരനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്കും ദൈവിക സമാധാനം ഉൾക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യം. അല്പസമയത്തിന് മുമ്പാണ് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ നമ്മുടെ ആമുഖത്തിൽ ഓർപ്പിച്ചത്. 16-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങൾ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എന്റെ ഹൃദയം നിർഭയമായിരിക്കും, എന്റെ ജഡവും സന്തോഷിച്ച് ആനന്ദിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ടാണ് ആദ്യകാലങ്ങളില് ശുശ്രൂഷ നിർവഹിച്ചതായ അപ്പോസ്തോലന്മാർക്ക് പുറവിയിലെ മുടന്തനായിരുന്നവനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറയാനുള്ളതായ ധൈര്യമുണ്ടായത്. ലുസ്ത്രയിൽ മുടന്തനെ സൗഖ്യമാക്കുവാൻ പൗരുഷലീഹായിക്കുണ്ടായ ധൈര്യവും അത് തന്നെയാണ്. അതുപോലെ ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ കിടന്ന സന്ദർഭത്തിൽ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പാട്ടുപാടുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ചതായ ധൈര്യം പരിശുദ്ധനായ പൗലുശ്ലീഹായിക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തിരുസാന്നിധ്യമാണ്. യാത്രയിൽ അണലി കടിച്ചപ്പോഴും അതിനെ കുടഞ്ഞു കളഞ്ഞ് തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അതിശയമായി തോന്നിയതും ആ കർത്താവിന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചതുകൊണ്ടാണ്. എല്ലാ കപ്പൽ ഛേദത്തിലും പ്രയാസത്തിലും ദുരിതത്തിലും പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് ദൈവസാന്നിധ്യം എന്നുള്ളത്. ഈ ദൈവസാന്നിധ്യം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മുമ്പേ നമ്മൾ പാട്ടുപാടിയപ്പോൾ ഓളങ്ങളും തിരമാലകളും അടിച്ചുയർന്നാൽ നമ്മൾ ഭയപ്പെടുകയില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പാടി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഓളങ്ങളും തിരമാലകളും നമ്മുടെ പടകിൽ അടിച്ച് കയറുക മാത്രമല്ല, ചിലപ്പോൾ പടക് തന്നെ മുക്കി നമ്മൾ വെള്ളത്തിലാകുന്ന അനുഭവവും ഉണ്ടായാം. എന്നാൽ അവിടെയും ഞാൻ പടക് മറിഞ്ഞ് വെള്ളത്തിലായാലും എനിക്ക് ഭയമില്ല, കാരണം എന്റെ ഉയർത്തെഴുന്ന എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് നടന്നെടുത്തതായ വെള്ളത്തിൽ കൂടി നടന്നെടുത്തായ പത്രോസ് മുങ്ങിപ്പോയപ്പോ നീ ഭയപ്പെടാതെ വരിക എന്ന് പറഞ്ഞവനെ വലിച്ചു കയറ്റിയതായ ആ യേശു എന്റെ സാന്നിധ്യം നമുക്കുള്ളത് കൊണ്ട് പടങ്ങ് മുങ്ങിപ്പോയാലും ഭയപ്പെടേണ്ട. ആ മുങ്ങിപ്പോയിരുന്ന അനുഭവത്തിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ ശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ കാണാതെ നമുക്ക് വേണ്ടി അദൃശ്യനായി നിന്നുകൊണ്ട് നമ്മെ സഹായിച്ചു വഴിനടത്തുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് നമുക്കെന്നും ശക്തിപ്പെടുവാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം, ലോക ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് ലോകത്തിലെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ അതീതമായിട്ട് ഇതിനപ്പുറമായി നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ളതായ ബോധ്യമാണ്. ലോകം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മരണത്തോടുകൂടെ നമുക്കെല്ലാം തീരും. 70-80 വയസ്സ് നമ്മുടെ ലോക ജീവിതം എന്ന് പറയുമ്പോൾ അതെല്ലാം തീർന്നു പോകുന്നതിൽ നമുക്ക് കുണ്ഠിതമുണ്ടാവും. അതുകൊണ്ട് ഓരോ ദിവസവും മരിച്ചു ജീവിക്കുന്ന മനുഷ്യരായി പോവും. ഓരോ ദിവസവും മരിച്ചു പോകുന്നു എന്റെ ജീവിതം. 70-80 വയസ്സിൽ ഓരോ ദിവസവും മരിക്കുമ്പോൾ പിന്നീട് എനിക്ക് പ്രത്യാശയായിട്ടൊന്നുമില്ല. എന്നാൽ സമാധാനമായി ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മരണത്തിനപ്പുറമായിരിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട് എന്നുള്ളതായ ബോധ്യം ഉണ്ടാവും. അതിലേക്കാണ് കർത്താവ് എനിക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളതായ ശക്തമായ വാഗ്ദാനം. ആ വാഗ്ദാനത്തിന് അപ്പുറമായിട്ട് നമുക്കൊന്നും ആവശ്യമില്ല. രോഗങ്ങൾ ഉണ്ടാവാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, മരണം വരെയും രോഗത്തിലോ അല്ലെ രോഗത്താരുടെ അപകടത്തിലോ അപകടം വന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയങ്ങളിലോ ഒക്കെ മരണം വരെയും നമുക്ക് പോയെന്നിരിക്കാം. ഈ ലോകത്തിൽ ഒരു വിജയവും കാണാതെ നമ്മൾ കടന്നുപോയെന്നിരിക്കാം. പക്ഷേ അതൊന്നും ദൈവീകമായ പൗരത്വത്തിന്റെ ജീവിതമുള്ളവർക്ക് പ്രയാസമല്ല. മരണം വരെയും എത്രമാത്രം പ്രയാസത്തിലായിരുന്നാലും അതിനപ്പുറമായി നടത്തുന്ന ഒരു കർത്താവുണ്ട്. മിക്കനായ മോശ മരണം വരെയും മിക്കനായിരുന്നെങ്കിലും അവന് താബോർ മലയിൽ കർത്താവിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുവാനുള്ളതായ ആ ഭാഗ്യമുണ്ടായി. പരിശുദ്ധനായ പൗലുസ്ലീഹ ജഡത്തിൽ ശൂലം ഉള്ളവനായിരുന്നെങ്കിലും തന്റെ വേദനകൾക്കും നൊമ്പരങ്ങൾക്കും അതീതമായി ലോകം മുഴുവനും നടന്ന് യേശുക്രിസ്തുവിന്റെ സഭയെ പണിയുവാൻ കർത്താവിന്റെ സഭയുടെ രണ്ടാം ശില്പിയായി തീരുവാൻ തക്കവണ്ണം ശക്തിപ്പെട്ടു. അപ്പോൾ മരണം വരെയും നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണെങ്കിലും നമ്മൾ ഭയപ്പെടുവാനില്ല. കർത്താവിന്റെ ആ ശരീരരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നിത്യജീവൻ നമുക്ക് കർത്താവ് അച്ചാരമായി തരുന്നു. അതിനപ്പുറമായ ഒരു ജീവിതം എനിക്കുണ്ട് എന്നുള്ള ബോധ്യവും അതെനിക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദത്തം ചെയ്ത കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യവും നമ്മെ ഇപ്രകാരം വഴി നടത്തേണ്ടതാണ്. അതുകൊണ്ട് മരണത്തെ നേരിടുവാൻ നമുക്കൊരു ഭയവുമില്ല. കാരണം മരണം നമുക്ക് ഒരു താൽക്കാലിക ഉറക്കം മാത്രം. ഇതിനപ്പുറമായുള്ള സ്വർഗീയ പൗരത്വത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ലോകത്തിൽ പരിശുദ്ധനായ പൗലുസ്ലീഹ പറയുന്നത് പോലെ എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കുന്ന ഏറെ നല്ലത് അത് അത്യുത്തമമല്ലോ എന്ന് പറയുവാനുള്ളതായ ധൈര്യം നമുക്ക് വേണം. ആ ധൈര്യമാണ് നമുക്ക് ഈ ലോകത്തിൽ നേടാനായിട്ടുള്ളത്. അതാണ് കർത്താവ് ആ ധൈര്യം നൽകുന്നതാണ് സ്വർഗീയമായ സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനത്തോടെ നമുക്ക് ജീവിക്കേണ്ടത്. രോഗങ്ങളുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. എന്തിനും അപ്പുറമായിട്ട് അതെല്ലാം ഈ 70 കൊണ്ടളക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ 100 കൊണ്ടളക്കുന്ന ഒരു കാലഘട്ടത്തിലേ ഉള്ളൂ. 100 കൊണ്ടും 70 കൊണ്ടും ഒന്നും അളക്കാൻ പാടില്ലാത്ത ദീർഘമായ ഒരു സന്തോഷാനുഭവം എന്റെ ക്രിസ്തുവിനോടുകൂടെ എനിക്ക് നിത്യമായി സ്വർഗരാജ്യത്തിലെ പൗരത്വത്തിൽ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതായ ആഴമായ ബോധ്യം എന്നെ ലോക ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാം നഷ്ടമായാലും യേശു നഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് ഭയപ്പെടുവാനില്ല. മൂന്നാമത് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം, പാപ ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സാക്ഷിക്കുത്തില്ലാതെ ജീവിക്കാൻ നമുക്കൊക്കുള്ളൂ. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അവന്റെ തിന്മയിലുള്ളതായ കുറ്റബോധം എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം അതൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആ കുറ്റബോധം നമ്മെ എപ്പോഴും കാർന്നു തിന്നുകൊണ്ടിരിക്കും. ആ കുറ്റബോധത്തിൽ നിന്ന് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ദൈവികമായ സമാധാനം നമുക്ക് അനുഭവിക്കാനൊക്കുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ലോകത്തിലില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നതെന്ന് സ്വതന്ത്രരാകുന്നതാണ് ദൈവികമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനാണ് സഭ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ കുമ്പസാരം. ആത്മാർത്ഥമായിട്ട് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ച് ആ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്ന് സ്വതന്ത്രരായില്ലെങ്കിൽ നമ്മുടെ ഹൃദയ സമാധാനം നമുക്ക് നഷ്ടപ്പെടും. എപ്പോഴും പരിശുദ്ധനായ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ ലൈഫ് ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ്, ചെങ്കടലിന് അക്കരയ്ക്ക് കടക്കുന്നതായ സമയത്ത് ചെങ്കടലിൽ മിശ്രയും രഥങ്ങളെയും കുതിരകളെയും മുഴുവനായി മുക്കിക്കളയണം. അദ്ദേഹം കുംഭസാരത്തെ കുറിച്ച് ആത്മീയമായ ഒരു വ്യാഖ്യാനം നമുക്ക് തരികയാണ്. കുംഭസാരത്തിൽ കൂടി നീ അക്കരയ്ക്ക് കടക്കുന്ന സമയത്ത്, കുംഭസാരമെന്ന ആ ചെങ്കടലിന്റെ അക്കരയ്ക്ക് കടക്കുന്ന സമയത്ത് ആ ചെങ്കടലിൽ നിന്റെ പാപങ്ങളെ മുഴുവനായി മുക്കിക്കളയുന്നില്ല എങ്കിൽ നിന്റെ മരുഭൂമി യാത്ര വളരെ അലോരസമായിരിക്കും. ഈ മരുഭൂമി യാത്രയിൽ നിന്നെ കുത്തുന്നതായ നീ ഏറ്റുപറയാത്ത പാപങ്ങളെല്ലാം നിന്നെ കുത്തിക്കൊണ്ടിരിക്കും. നിനക്ക് കനാൻ നാട്ടിലേക്കുള്ള യാത്ര ദുർഗമമാകുകയില്ല. അതുകൊണ്ട് ആ കനാൻ നാട്ടിലേക്കുള്ള യാത്ര വിശുദ്ധ മാമോദീസായോടുകൂടി ആരംഭിച്ചതായ നമ്മുടെ ജീവിതം അനുഗ്രഹകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാർത്ഥമായുള്ള കുംഭസാരവും അതിൽ കൂടി പാപങ്ങളുടെ മോചനവും നമുക്ക് ലഭിക്കണം. തിന്മകളെ അതിജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ കുംഭസാരവും കുർബാനാനുഭവവും കൊണ്ട് നമ്മൾ ഓരോ പടി ദൈവസന്നിധിയിലേക്ക് നടന്നു നീങ്ങിയാണ്. നന്മയിൽ തിന്മയിൽ വീണു എഴുന്നേറ്റു വീണ്ടും നടക്കുന്നു, വീണ്ടും തിന്മയിൽ വീഴുന്നു. പക്ഷേ വീണ്ടും തിന്മയിൽ വീഴുന്നതിൽ നമ്മൾ പ്രയാസപ്പെടാനല്ല, കാരണം ഒരു ഒരു ഘാതം അല്ലെങ്കിൽ ഒരു ഒരു കൊടി കൂടെ നമ്മൾ നടന്നതിന് ശേഷമാണ് വീട്. അപ്പോ കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയിൽ വീണു വീണ് നടക്കാൻ പഠിക്കുന്നു എന്ന് കബീർ പാടിയതുപോലെ പട് പട്കൽ ചന്നാ സീക്ക രോരോക്കൾ ഹസനാ സീക്ക എന്ന് കബീർ പറഞ്ഞതുപോലെ നമ്മൾ കരഞ്ഞു കരഞ്ഞ് നിശ്ചയമായിട്ട് ഒരു കുഞ്ഞ് കരഞ്ഞു കരഞ്ഞത് ചിരിക്കാൻ പഠിക്കുന്നത് പോലെ വീണു വീണ് നടക്കാൻ പഠിക്കുന്നത് പോലെ നമ്മളും പാപത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും വീണു വീണും കരഞ്ഞു കരഞ്ഞും നമ്മൾ ചിരിക്കാനും അതുപോലെ നടക്കാനും സ്വർഗരാജ്യത്തിൽ നടക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിശുദ്ധ കുമ്പസാരം സഭ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതൊന്നും നാം മറന്നു പോകരുത്. നാലാമതായിട്ട് ഒരു കാര്യം ഓർക്കുവാനുള്ളത്, മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം മറ്റൊരു കാര്യമാണ് അവന് സ്വാർത്ഥത വർദ്ധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ലോക ജീവിതത്തിൽ ദൈവം ധനം തന്നിട്ടുണ്ട്, എത്രമാത്രം ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവത്തിനറിയാം, അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ഉള്ളത് നാം ഹോർഡ് ചെയ്യുന്നതായ സമയത്ത് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹൈന്ദവ തത്വത്തിൽ പറയുന്നത്, നീതിസാരത്തിൽ പറയും, അർത്ഥാന മാർജിനേ ദുഃഖം ആർജിതാനാന്തുരക്ഷണൈ ആയേ ദുഃഖം വ്യേ ദുഃഖം അർത്ഥക്കിയും ദുഃഖഭാചനമെന്ന്. ധനം ആർജിക്കുമ്പോൾ ദുഃഖം, അത് വ്യയം സൂക്ഷിക്കുന്നതിന് ദുഃഖം, വ്യയം ചെയ്യുന്നതിന് ദുഃഖം, അങ്ങനെ പലതരത്തിലും ദുഃഖമുണ്ടാകുന്ന ഒരു പാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നത് വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ മനുഷ്യന് അസാധ്യമായ ദൈവത്താ സാധിക്കും, ദൈവത്താ സാധിക്കുന്ന കാര്യമാണ് കർത്താവിന്റെ അടുത്ത് നിത്യജീവൻ പ്രാപിക്കാൻ വന്നവനോട് പറയുന്നത്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം പറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിനുള്ള യോഗ്യത ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനം അനുഭവിക്കണമെങ്കിൽ നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതായ മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സുണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കാൻ ഒക്കുന്നത്. മദർ തെരേസ പറയുന്ന വാക്കുകൾ നമ്മൾ ഓർക്കണം, When we start living for others, our life becomes meaningful എന്നുള്ളതാണ്. എന്റെ ജീവിതം അർത്ഥമാകുന്നത് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിലും വിവിധ തരങ്ങളായുള്ള ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാകുന്നത് പോലെ ദൈവം എനിക്ക് തന്നിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുന്നതായ സമയത്ത് എന്റെ ഹൃദയത്തിന് സമാധാനമാണ്. ഞാൻ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണം, അതേസമയത്ത് ഞാൻ ധനം സ്വരൂപിച്ചു വെക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യണം. എന്നാൽ ആ ധനം എല്ലാവർക്കുമായി ദാനം ചെയ്തു കഴിയുമ്പോൾ എനിക്ക് ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ തീരുമ്പോഴാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ പിരിയാം. കർത്താവിന്റെ സന്നിധിയില് കാഴ്ചയണച്ചതായിരിക്കുന്ന ആ വിദ്വാൻമാര് സമാധാനത്തോടെ അവർ തിരിച്ചു പോകുന്നത് ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വന്ന വഴിയായല്ലാതെ മറുവഴിയായി തിരിച്ചു പോകുന്നത് അവര് വന്നത് കർത്താവിനെ കാണുവാനുള്ളതായ അതുമേ ആഗ്രഹത്തോടുകൂടി എങ്ങനെ പ്രയാസപ്പെട്ട് ദുഃഖിച്ചു എന്നുവെങ്കില് അവിടെ വന്ന വഴിയിൽ അവർ പോകുന്നത് തിരിച്ചു പോകുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ്. ഇതുപോലെയുള്ള ഒരു ജീവിതം നമുക്ക് ലോകത്തിൽ നമ്മൾ വന്നു, ദൈവം നമ്മുടെ കയ്യിൽ പലതും തന്നു, അതെല്ലാം നമ്മൾ ഹോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്താലും ഇല്ലെങ്കിലും ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹം ദൈവികമായ സമാധാനം ഉണ്ടാകും. ആ ദൈവിക സമാധാനം ഉണ്ടാകുന്നതിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് സന്തോഷത്തോടുകൂടെ സ്വാർത്ഥമായിട്ട് പിടിച്ചു വെക്കുകയല്ല, സന്തോഷത്തോടുകൂടെ കൊടുക്കുക. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ കുരുന്തി ലേഖനത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്രകാരമുള്ളതായ ഷെയറിങ് അവർ വെൽത്ത് ആൻഡ് ഹെൽത്ത്, നമുക്കുള്ളതെല്ലാം ദൈവവും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. അതിനുള്ളതായ കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ആരാധനയെ സംബന്ധിക്കുവാൻ ഇടയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക സമാധാനം നമുക്കുണ്ടാകുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തിരുസാന്നിധ്യം ഏത് ആഴിയിലും ഏത് സമുദ്രത്തിലും മുങ്ങിത്താഴുന്ന അവസരത്തിലും എന്റെ കൂടെ ഉണ്ടെന്നുള്ളതായ ബോധ്യം എന്നെ വഴി നടത്തട്ടെ. ദൈവികമായിരിക്കുന്ന സമാധാനം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളായി എനിക്ക് എന്നേക്കുമായ ഒരു നിത്യജീവൻ അവകാശമായിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തെയോ ലോകത്തിന്റെ പരാജയങ്ങളെയോ മരണത്തെയോ അല്പം പോലും ഞാൻ ഭയക്കുന്നില്ല. ഇതിനപ്പുറമായ ഒരു ജീവിതം എനിക്ക് കർത്താവിന്റെ കൂടെ ഉണ്ട്. അവന്റെ ശരീരങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് അത് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. തന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയ കർത്താവ് ഈ വാഗ്ദാനം എനിക്ക് നിറവേറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് എന്നുള്ള അബോധ്യത്തോട് ജീവിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രിക്കിംഗ് കോൺഷ്യസ്നെസ് നമ്മുടെ മനസ്സിന്റെ കുറ്റബോധമുള്ള മനസ്സിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയെ ജീവിക്കുവാനുള്ളതായ കുമ്പസാരത്തിൽ കൂടി വളരുവാൻ അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അതെല്ലാം സ്വാർത്ഥപരമായി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക സമാധാനം അനുഭവിക്കുവാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. എന്റെ സമാധാനം ഞാൻ തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് സമൃദ്ധിയുടെ സമാധാനം, ദൈവം തരുന്നത് ദൈവം തരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നതിനുള്ളതായ സമാധാനം. ആ സമാധാനം ഉൾക്കൊള്ളുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കേട്ട എല്ലാവർക്കും ദൈവം തമ്പുരാന്റെ കൃപകൾ അസമൃദ്ധിയായി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
അഭിനന്ദനായ ബഹുമാനപ്പെട്ട രാജേഷ്ന് തിരുമേനിയെ പരിചയപ്പെടുത്തിയത് പോലെ അദ്ദേഹം തങ്കനാട് മെസ്റ്റ് മദ്രാസനത്തിന്റെ അധിപൻ, മലബാർ മദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പോലീസ് എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് വൈദികർ എല്ലാം ഏറ്റവും മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗുരു കൂടിയാണ്. സമൂഹത്തിനും സഭയ്ക്കും വ്യക്തികൾക്കും പ്രതീക്ഷ നൽകുന്ന 15 സ്ഥാപനങ്ങളിലൂടെ 3500 അഗതികൾക്ക് പകലും രാത്രിയും സംരക്ഷണവും അവർക്ക് ഭക്ഷണപാനീയ പദാർത്ഥങ്ങളും അവരുടെ ആരോഗ്യവും പരിപാലിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് വീണ്ടും വിശുദ്ധ ആഭ്യണ തിരുമേനി എന്നോട് സംസാരിച്ചത് നമ്മളൊക്കെ ധാരാളം വായിച്ചതും പഠിച്ചതും കേട്ടതുമായ വചനമാണെങ്കിലും ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഈ ലോകത്ത് ദൈവം നൽകുന്ന സമാധാനത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചിന്തിക്കണം, ജീവിതത്തിലേക്ക് എന്തൊക്കെ ക്രമപ്പെടുത്തണം, ഈ വിഷയങ്ങളെ അക്കമിട്ട് 4 അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ടെന്നുള്ള ബോധ്യവും മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതവും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപജീവിതം ഈ ലോകത്തിന്റെ ഭാഗമാണെങ്കിലും അതിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ നമുക്കുള്ള ബോധ്യവും ബോധവും അതോടൊപ്പം തന്നെ ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി പങ്കുവെക്കുവാനുള്ള ഒരു ആഹ്വാനവും ചേർത്താണ് അഭിവന്ന തിരുമേനി നമുക്ക് ഇന്ന് സ്വർഗീയമായൊരു ദൂത് നൽകിയത്. കഴിഞ്ഞ കോൺഫറൻസിലും അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടും ഉറക്കെ പ്രഖ്യാപിച്ചതുമായ ആശയമാണ് ഗോഡ് ഈസ് ഗ്രേറ്റ്, ദൈവം വലിയവനാണ്. ആ ആശയത്തോട് തന്നെ ചേർത്ത് ഇന്ന് നമ്മളോട് ഉദ്ധരിച്ച ആശയവും ചേർത്ത് ചിന്തിക്കാവേണ്ടതാണ്. അഭിവന്ന തിരുമേനിയുടെ സാന്നിധ്യവും ആശയവും ഞങ്ങൾക്കൊക്കെ പുതിയ പ്രതീക്ഷ നൽകുന്നതാക്കി തീർക്കട്ടെ എന്ന് തീരുമാനത്തെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇന്നത്തെ ഈ പ്രഭാതം പങ്കിടുവാൻ തക്കവണ്ണം തിരുമേനി തിരക്കിട്ട ജീവിതത്തിന്റെ അല്പസമയം മാറ്റിവെക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നൽകി ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകിയതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനിയുടെ എല്ലാ പദ്ധതികളും അനുഗ്രഹീതമായി തുടരട്ടെ. സമൂഹത്തിനും വ്യക്തികൾക്കും സഭയ്ക്കുമൊക്കെ വലിയ പ്രതീക്ഷ തുടർന്ന് നൽകുവാൻ ഈ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ക്രമങ്ങളും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൂബോറോ പ്രാർത്ഥനയുടെ പേരിൽ എല്ലാ വൈദികരുടെ പേരിലും ഇന്ന് കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സന്തോഷത്തോടെ അറിയിക്കട്ടെ. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമുക്ക് ചേർന്ന ഒരു അനുതാപത്തിന്റെ കീർത്തനം അതിന്റെ രണ്ട് ലൈൻ പാടി മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് സുപരിചിതമായ കരുണക്കടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതം ശിവപാത്മകൾ വാസിക്കാം. ദയവായിട്ട് ഫോൺ ചെയ്യിക്കുന്ന ആളുകൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. രോഗികളുടെ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ആ പേരുകൾ ശ്രദ്ധിക്കുവാനും അത് ഓർത്ത് പ്രാർത്ഥിക്കുവാനും അത് അവസരമുണ്ടാവണം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്യുക. മറ്റ് ശബ്ദങ്ങളൊക്കെ ഫോണിൽ ഉണ്ടാവുന്നുണ്ട്. കൃത്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പേരുകൾ വന്നിട്ടുള്ളത് ഇന്ന് സർജറിയുള്ള ഒരു റെനിയെ ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജൈനമ്മയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുറെ നാളായിട്ട് ഒരു നഥാനിയൽ നെയ്തൻ എന്ന് പറയുന്ന മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. താളന്റെവിടെ നിന്നുള്ള മകനാണ്. കഴിഞ്ഞ ആഴ്ച പ്രത്യേക പ്രാർത്ഥനയിൽ ഓർത്തു. ഇപ്പോഴ് അല്പം സുഖം പ്രാപിച്ചു വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെയ്തനെ ഓർത്ത് പ്രാർത്ഥിക്കാം. റേച്ചലിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ന്യൂ ബേബിയാണ്, അതിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയ, ജസലേലിയ, ഡോക്ടർ ജോയി പോൾ ഫ്രം കാലിഫോർണിയ, രാജമ്മ, മറിയാമ്മ, ഏലിയാമ്മ, രാജൻ, മാത്യു സാർ, തോമസ് വർഗീസ്, മാത്തുക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, റോയി മാത്യു കോപ്പാച്ചൻ, ഗീത ഫ്രം ഡാലസ്, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബാൾട്ടിമോർ, മറ്റൊരു എലിസബത്ത് ജോൺ, സോഫിയ, ഷാലി, ടിനോ, ഷാലിനി, അച്ചാമ മാത്യു, സിൻസി, ചോച്ചാമ വർഗീസ്, ജോ സക്കറിയ, സിൻസി, സ്റ്റീവൻ, സഭാനിയൽ, ഓമന ചാണ്ടി, ഓജൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിരന്തരം വരുന്ന മോളിയാൻ്റി ഹ്യൂസ്റ്റണിലെ ഒരു സർജറി കഴിഞ്ഞ് ചിക്കാഗോയിൽ പോയപ്പോഴാണ് ഹാർട്ടിന്റെ പ്രയാസമുണ്ടായി. സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. മോളിയാൻ്റി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാമനച്ച ആരുടെങ്കിലും പേരുകൾ പ്രത്യേകിച്ച് വന്നിട്ടുണ്ടോ? അവിടെ
കെ ജെ ജോൺ സെന്റ് തോമസിലെ ഒരു മെമ്പറാണ്. പുള്ളിക്ക് വെച്ച് മൈനർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇന്നലെ സ്റ്റെന്റ് ഇട്ടിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നിരത്തിനെ സംബന്ധിക്കുന്ന ഒരു സഹോദരി ദൈവസന്നിധിയിലെ യാത്രയായി. ജൈനമ്മ, ജൈനമ്മ ചിക്കാഗോയിൽ ദൈവസന്നിധി യാത്രയായി. നമ്മുടെ പള്ളിയിലെ മെമ്പറാണ് ജൈനമ്മ. അതുപോലെ ജൈനമ്മയെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാവുന്നു. ഹൃദയം നുറങ്ങിയവരെ തേർത്ത് പിടിച്ചവർക്ക് ആശ്വാസം നൽകുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ശ്രേഷ്ഠ അഭിഷേകത്തോട് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും വാക്കുകളെ ശ്രവിക്കുവാനും ആ വാക്കുകൾ കൂടി ഞങ്ങളുടെ ജീവിതത്തെ അനുതാപത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുവാനും ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ ധന്യം പാർന്ന പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ എവിടെയായിരിക്കുന്നു തമ്പുരാനെ, തിരുസാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആ വലിയ മഹനീയ സാന്നിധ്യം തിരിച്ചറിയത്തക്കോണം ഞങ്ങളിൽ നന്മയൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സ്വയം ഉള്ളിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും നനച്ചിട്ടതൊക്കെയുണ്ട്. എങ്കിലും നിന്റെ പാവം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ചുവപ്പ് പോലെ ഞാൻ വെളുപ്പിക്കും എന്ന് അരുളി ചെയ്ത കാരണീയവനായ ദൈവമേ, ഞങ്ങളെ തന്നെ ഒരുക്കി താഴ്മയോട് അങ്ങനെ ഉപാകെ അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുകയും അവിടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്ന് ഉത്തമ ബോധം ഞങ്ങൾക്കുണ്ട്. ജീവിതത്തിന്റെ ഓരോ പ്രവചനങ്ങളിലും ചുവടുവെപ്പാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു വാക്കാണ്. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർക്കും, ഒരുപാട് ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ അറിയാതെ ഒരുപാട് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന അനേക ആളുകളുണ്ട്. ദൈവം അങ്ങയുടെ കരുണയുടെ കടലിന്റെ മുമ്പാകെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവയൊക്കെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ ലാളനയും അവർക്ക് ലഭിക്കാൻ സഹായിക്കണമേ. ലോകത്തിൽ ആർക്കും ഞങ്ങൾ സഹായിക്കാൻ കഴിയുകയില്ലെന്ന് നിരാശയോട് വീഴുന്ന ആളുകൾക്കൊക്കെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പൊതിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, സഹായിക്കും, ശക്തിയിരിക്കും, നീതിയുള്ള വനം ചെയ്യുകൊണ്ട് ഞാൻ നിന്റെ താങ്കും എന്നുള്ള ഉറപ്പുള്ള സ്വരം ശ്രദ്ധിക്കുവാൻ, ആ സ്വരത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിക്കാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലിക സമ്പരാത്ര സ്നേഹം രുചിച്ചറിഞ്ഞതുപോലെ രോഗമാകട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, മരണമാകട്ടെ, ഇവയ്ക്കൊന്നും എന്റെ കർത്താവായ യേശുവിൽ നിന്ന് എന്നെ വേർതിരിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊന്നും എന്റെ പിതാവാൻ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാൻ സാധിക്കത്തില്ലെന്ന് വിളിച്ചു പറയത്തക്കൊണ്ടുള്ള ആന്തരിക ബോധ്യത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യം അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉച്ചവരെ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയും അങ്ങയുടെ ഉപവാസം സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയോട് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുമാട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ വേണ്ടി ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ അവർക്ക് നല്ല പങ്കാളികളെ തിരഞ്ഞു കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഒക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും ലഭിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗിക്കാനുള്ള വിവേകവും അവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി, എല്ലാ ഭദ്രാസനത്തെയും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന അത്രയും തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ശ്രേഷ്ഠമായ സാന്നിധ്യം ഞങ്ങൾക്ക് വന്ന് നല്ല വാക്കുകളെ കൊണ്ട് ധന്യവാക്കി അഭ്യർത്ഥിയ ഞങ്ങളുടെ ഗുരുനാഥനെ സൗര സിനിമനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക ആളുകളുടെ കണ്ണിനിരുപ്പോന്നൊക്കെ വണ്ണം അങ്ങയുടെ ഒരു പാത്രമാക്കി പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ശുശ്രൂഷയൊക്കെ അവിടുന്ന് കാണണം, ശ്രദ്ധിക്കണമേ. കൂടുതൽ ആളുകൾക്ക് നന്മയും സൗഖ്യവും ഒക്കെ പകരാൻ തക്കവണ്ണം ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടെയൊക്കെ ആതുരാലയങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നാസ്തിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസികളെയും പട്ടക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. ദൈവമേ, ഭരണകർത്താക്കളെയൊക്കെ ദൈവഭക്തിയുള്ളവരാക്കി തീർക്കണമേ. തീവ്രവാദം മൂലം, പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളും അവിടെയൊക്കെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടം അവിടുന്ന് വാഴ്ത്തി നിഗ്രഹിക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി നന്മയിലേക്ക് വളരാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസ്ഥാനത്തിലേക്ക് വാങ്ങിപ്പോയ ജനമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റാരെങ്കിലും വാങ്ങിപ്പോയവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ ആത്മാവിനെ ായിട്ട് തന്നെ
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും യാഗത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധമാവാ നാം എല്ലാവരോടുകൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പകർന്ന് നമ്മളെ ധന്യമാക്കിയ അഭിയന്യ ദേവസ്വരുന്നതിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും തിരുമേനിയുടെ സാന്നിധ്യമൊക്കെ അമേരിക്കയിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന കൂട്ടായ്മ അങ്ങയുടെ മനസ്സിലുണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം വളർച്ചയ്ക്ക് വേണ്ടി അങ്ങയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണമേ എന്ന് താല്പര്യത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യമണ് നടച്ച വന്നി മാമനച്ചൻ, വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ദൈവമക്കളെയൊക്കെയും ദൈവനമ്പുരാൻ അനുഗ്രഹിക്കുകയും മുമ്പാകെ അർപ്പിച്ച അപേക്ഷകളും വ്യാജനങ്ങളും ഒക്കെ ദൈവനം കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിനെ മനോജ് എല്ലാവരോടും ഒരിക്കലും സ്നേഹം അറിയിക്കുന്നു. ദൈവനമ്പുരാൻ ഏവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.